ആമോസ് എന്ന വ്യക്തിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു. മുഖവരിയായി ആമോസിനെ കുറിച്ച് നാം പഠിച്ച കാര്യങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? തീർച്ചയായും നിങ്ങൾ അതേക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. ആമോസ് അതിപ്രഗത്ഭനായ ഒരു പ്രവാചകനായിരുന്നു. കാര്യമായ വിദ്യാഭ്യാസമൊന്നുമില്ലായിരുന്നു. കുടുംബശ്രേഷ്ഠതയൊന്നും പറയുവാനില്ല. ഇന്ന് ലോകം നോക്കുന്ന പല സവിശേഷതകളും യോഗ്യതകളും ആമോസിലില്ലായിരുന്നു. എന്നിട്ടും നൂറ്റാണ്ടുകളിലൂടെ ഇന്നും സ്മരിക്കുന്ന, അഭിമാനത്തോടെ നോക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തി ആമോസ്. ആമോസ് ദൈവത്തിൽ നിന്നും ഒരു ദൂതുമായി വന്ന നിർഭയനായ ഒരു വ്യക്തിയായിരുന്നു. വടക്കേ രാജ്യത്തിലെ ബെഥേലിൽ വന്നപ്പോൾ മാത്രമല്ല, ഇന്നും അറിയപ്പെടാത്ത ഒരു വ്യക്തിയാണ് പ്രവാചകനായ ആമോസ്. ഇന്ന് നമ്മുടെ നാടുകളിലും ആമോസ് എന്ന പേര് അധികം കേൾക്കാറില്ലല്ലോ. ആമോസിനെ ഹോശയായോട് ബന്ധപ്പെടുത്തി വേണം നാം ചിന്തിക്കുവാൻ. അവർ സമകാലീനർ ആയിരുന്നു എന്ന് മാത്രമല്ല, അവർ അന്യോന്യം അറിഞ്ഞിരുന്നു. ഹോശയായുടെ ദൂത് ദൈവസ്നേഹത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ളതായിരുന്നു. സ്നേഹിക്കുന്നവനായ ദൈവം ന്യായം വിധിക്കുന്നവൻ കൂടിയാകുന്നു. ആമോസ് ന്യായം വിധിക്കുവാൻ പ്രേരകമായ ദൈവത്തിൻ്റെ ഉന്നതമായ ന്യായത്തെക്കുറിച്ചും മാറ്റമില്ലാത്ത നീതിയെക്കുറിച്ചും അറിയിച്ചു. ആമോസിൻ്റെ ആഗോള വീക്ഷണം അതിശയിപ്പിക്കുന്നത് തന്നെയാണ്. ആമോസ് ആദ്യം ഇസ്രായേലിന് തൊട്ടടുത്തതും ചുറ്റുപെട്ടുകിടന്നിരുന്നതുമായ രാജ്യങ്ങളോട് സംസാരിച്ചു. ആ സമയത്തെ ലോകശക്തികൾ എന്നറിയപ്പെട്ടിരുന്ന രാജ്യങ്ങളോട് ആമോസ് സംസാരിച്ചു. അതിന് പ്രത്യേകതയൊന്നുമില്ല, കാരണം പിന്നീട് വന്ന പ്രവാചകന്മാർ പലരും, ഉദാഹരണത്തിന് യെശയ്യാവ്, യിരെമ്യാവ്, യെഹിസ്കിയേൽ, ദാനിയേൽ, ഇവരെല്ലാം അന്നത്തെ വൻശക്തികളോട് സംസാരിച്ചിരുന്നു. പക്ഷേ മറ്റ് പ്രവാചകന്മാരിൽ നിന്നും ആമോസിനെ വ്യത്യസ്തനായി നിർത്തുന്ന ഒരു കാര്യം എന്തെന്നാൽ, വൻശക്തികളോട് സംസാരിച്ച മറ്റ് പ്രവാചകന്മാർക്കെല്ലാം ആദ്യം ഇസ്രായേലിന്മേൽ വരുന്ന ന്യായവിധിയെക്കുറിച്ച് സംസാരിച്ചിട്ട് പിന്നെ അയൽ രാജ്യങ്ങളോട് സംസാരിച്ചപ്പോൾ, ആമോസ് അയൽ രാജ്യങ്ങൾക്കുള്ള ദൂത് ആദ്യം നൽകിയതിന് ശേഷം പിന്നെ ഇസ്രായേലിനോട് സംസാരിക്കുന്നു. ദൈവം ദമ്മശക്, ഗസ, സോർ, ഏദോം, അമ്മോന്യർ, മോവാബ് എന്നീ രാജ്യങ്ങളെ ശിക്ഷിക്കുവാൻ പോകുന്നു എന്ന് ആമോസ് ബെഥേലിൽ പ്രസംഗിക്കുവാൻ തുടങ്ങിയപ്പോൾ ആളുകൾ രാജാവിൻ്റെ മന്ദിരത്തിൽ തടിച്ചുകൂടി. അവൻ്റെ പ്രസംഗം ജനത്തെ കൂട്ടുവാൻ പോരുന്നതായിരുന്നു. മോവാബ്യരുടെ പാപങ്ങൾക്കെതിരായി സംസാരിച്ച് കേൾക്കുന്നത് ജനങ്ങൾക്ക് വളരെ താല്പര്യമായിരുന്നു. സ്വന്തം പാപങ്ങളെക്കുറിച്ച് കേൾക്കണ്ട. 4000 അതിലധികമോ വർഷങ്ങൾക്ക് മുൻപ് മോവാബ്യർ ചെയ്ത പാപങ്ങളെക്കുറിച്ച് സംസാരിച്ച് കേൾക്കുവാൻ ഇന്നും മനുഷ്യർക്ക് താല്പര്യമാണ്. പക്ഷേ ഇന്നത്തെ ജനത്തിൻ്റെ പാപത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഏതെങ്കിലും പ്രസംഗകൻ മുതിർന്നാൽ അവൻ ശരിക്കും പ്രശ്നത്തിൽ തലകൊണ്ടിടുകയായിരിക്കും. അഥവാ തങ്ങളുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചാണ് പ്രസംഗിക്കുന്നതെന്ന് തോന്നിയാൽ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും എന്ന് വഴിതിരിച്ച് നാം വിടും. പലയിടത്തും പ്രസംഗിച്ചു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവർ എന്നോട് വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓഹ്, ഉഗ്രം പ്രസംഗമായിരുന്നു, ഈ സഭക്കാർക്ക് വേണ്ടിയുള്ള ഒന്നാന്തര പ്രസംഗമായിരുന്നു, ഞങ്ങളുടെ സെക്രട്ടറി ഇതൊന്ന് കേട്ടിരുന്നെങ്കിൽ പുള്ളിക്കാരൻ ഇന്ന് വന്നില്ലല്ലോ, കഷ്ടം. ഇത് കേൾക്കുമ്പോൾ ഞാൻ ആകെ നിരാശപ്പെട്ടു പോകും കേട്ടോ. എൻ്റെ പ്രസംഗം വന്നവർക്ക് ആർക്കും പ്രയോജനപ്പെട്ടില്ല, വരാത്തവർക്ക് വേണ്ടിയാണല്ലോ ഞാൻ പ്രസംഗിച്ചത്, എന്ത് കഷ്ടമായിപ്പോയി. കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ചെന്ന് പ്രസംഗിച്ചപ്പോൾ സംഭവിച്ചത് അതാണ്. ഇപ്പോൾ എന്നെ കേൾക്കുന്ന താങ്കൾക്കും ആ ചിന്തയാണോ സുഹൃത്തെ? അത് മഹാതെറ്റാണ്. ഞാൻ പറയട്ടെ, സാത്താൻ്റെ ഒരു വലിയ തന്ത്രമാണത്, ചതിയാണത്. വളരെ നയത്തോടുകൂടിയായിരുന്നു ആമോസ് പ്രസംഗിച്ചതെന്ന് എനിക്ക് തോന്നുകയാണ്. അയൽ രാജ്യങ്ങളോട് ആമോസ് ആദ്യം സംസാരിക്കുന്നു. ആമോസ് സംസാരിക്കുവാൻ കഴിവുള്ളവനായിരുന്നു. മരുഭൂമിയിൽ നടന്ന് ആടിനെ തീറ്റിയിരുന്ന നാടൻ ഉപദേശിയായിരുന്നെങ്കിൽ തന്നെ ആമോസ് വളരെ നല്ല ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുന്നു. എൻ്റെ നോട്ടത്തിൽ ആമോസ് ഒരു വലിയ പ്രസംഗകൻ തന്നെയായിരുന്നു. സുഹൃത്തെ, ഇതിൽ നിന്നും വലിയൊരു പാഠം നമുക്ക് പഠിക്കാം. നമ്മുടെ പരിമിതികൾ വളരെയധികം ഉണ്ടായാൽ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം താങ്കളെ ഉന്നതമായി ഉപയോഗിക്കും. നമ്മുടെ നാട്ടിലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രസംഗകർ എത്ര മഹൽ വ്യക്തികളായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു, പണം കുറവായിരുന്നു, കുടുംബശ്രേഷ്ഠത ഇല്ലായിരുന്നു. പക്ഷേ ദൈവകരങ്ങളിൽ ഇണങ്ങിയ ആയുധങ്ങളായി അവർ പ്രയോജനപ്പെട്ടു. അതുകൊണ്ട് ഇന്നും അവർ നമുക്കൊരു അനുഗ്രഹമാണ്. നമുക്കെ അവരെ സ്മരിക്കുന്നത് എത്ര സ്നേഹത്തോടും എത്ര ബഹുമാനത്തോടും കൂടിയാണ്. ഇനി നമുക്ക് ആമോസിൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം, 1-ാം വാക്യം വായിച്ച് പഠനം ആരംഭിക്കാം. തെക്കോവായിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് യഹൂദ രാജാവായ ഉസിയാവിൻ്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാശിൻ്റെ മകനായ യെരോബെയാമിൻ്റെ കാലത്തും ഭൂകമ്പത്തിന് 2 സംവത്സരം മുമ്പ് ഇസ്രായേലിനെ കുറിച്ച് ദർശിച്ച വചനങ്ങൾ. ഇവിടെ പറയുന്ന യെരോബെയാം 2-ാമനാണ്. ഭൂകമ്പത്തിന് 2 സംവത്സരം മുമ്പേ, ഏതാണ്ട് 200 വർഷങ്ങൾക്ക് ശേഷം ഈ ഭൂകമ്പത്തെക്കുറിച്ച് സക്കരിയ പ്രവാചകനും പറഞ്ഞിട്ടുണ്ട്. ജോസീഫസ് എന്ന ചരിത്രകാരൻ പറയുന്നത് ഈ ഭൂകമ്പം ഉസ്സിയ രാജാവിൻ്റെ വാഴ്ചയുടെ സമയത്താണ് ഉണ്ടായത് എന്നാണ്. ഏതായാലും ഇത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പ്രയോജനപ്പെട്ടു. ഇതുമൂലം നമുക്ക് മനസ്സിലായി ആമോസ് ഹോശേയ പ്രവാചകന്റെ കാലത്താണ് ജീവിച്ചിരുന്നതെന്നും ആദ്യ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു ആമോസ് എന്നും. ആമോസ് വടക്കേ രാജ്യത്തിന്റെ പ്രവാചകൻ ആയിരുന്നു എന്ന് നാം കാണുന്നു. 2-ാം വാക്യം നോക്കിക്കേ, അവൻ പറഞ്ഞതോ യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു, യെരുശലേമിൽ നിന്ന് തൻ്റെ നാദം കേൾപ്പിക്കും, അപ്പോൾ ഇടയന്മാരുടെ മേച്ചിൽപ്പുറങ്ങൾ ദുഃഖിക്കും, കർമ്മേലിൻ്റെ കൊടുമുടി വാടിപ്പോകും. അവൻ പറഞ്ഞതോ യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു. ഇത് പല പ്രകാരത്തിലും ആലങ്കാരികവും സ്പഷ്ടവുമായ ഭാഷയാണ്. യോവേൽ പ്രവാചകനും ഇപ്രകാരത്തിലുള്ള ഭാവങ്ങൾ ഉപയോഗിച്ചിരുന്നത് നാം പഠിച്ചതോർക്കുമല്ലോ. ഒരു സിംഹം ഗർജിച്ചുകൊണ്ട് അതിൻ്റെ ഇരയുടെ മേൽ ചാടി വീഴുന്ന ഒരു സാദൃശ്യം ഇവിടെ നാം കാണുന്നു. തൻ്റെ ദൂതിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധയെ പിടിച്ചുകൊണ്ടുവരുന്ന ഒരു മാർഗമാണ് ആമോസ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് ചുറ്റുമുള്ള രാജ്യങ്ങളുടെ മേൽ വരുന്നതായ ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. നാം വായിക്കുന്നു, അപ്പോൾ ഇടയന്മാരുടെ മേച്ചൽ പുറങ്ങൾ ദുഃഖിക്കും, കർമ്മേലിൻ്റെ കൊടുമുടി വാടിപ്പോകും. വാസ്തവത്തിൽ ആ രാജ്യത്തുണ്ടാകുവാൻ പോകുന്ന ഒരു ക്ഷാമത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദേശം മുഴുവൻ പടർന്നു പിടിക്കുവാൻ പോകുന്ന ഒരു വലിയ ക്ഷാമം. കർമ്മേൽ വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു, പക്ഷേ ക്ഷാമത്താൽ അവിടെ വാടിപ്പോയി. ഈ ക്ഷാമം യഹോവയുടെ ശിക്ഷയായിട്ടാണ് പ്രവാചകൻ ചിത്രീകരിക്കുന്നത്. യഹോവ എങ്ങനെയുള്ളവനെന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ന്യായവിധിയെക്കുറിച്ച് പ്രവാചകൻ പ്രവചിക്കുന്നത്. പാപത്തിന് നേരെ ഗർജിക്കുന്ന ഒരു സിംഹമാണ് യഹോവ. ഇനിയും നാം മുൻപോട്ട് പഠിക്കുമ്പോൾ ദമശക്കിന്റെ മൃഗീയത്വത്തിനെതിരെ ഉള്ള ന്യായവിധി. ആമോസിന്റെ പ്രവചനത്തിന്റെ ഒരു ഭാഗം നാം ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഇവിടെ ഇസ്രായേലിന് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളുടെ മേൽ ദൈവം അയക്കുന്ന ന്യായവിധിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇനിയും പറയുന്ന രാജ്യങ്ങളെല്ലാം ഇസ്രായേലിന് ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ആമോസ് പ്രവാചകൻ ഒരു ലോകവീക്ഷണമാകുന്നു നമുക്ക് നൽകുന്നതെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ദൈവത്തിൻ്റെ തിരുവചനമാകുന്ന ബൈബിൾ ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമാകുന്നു എന്ന്. 1-ാമതേ ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല. ദൈവം എല്ലാവർക്കും ഒരുവനാകുന്നു എങ്കിൽ ദൈവത്തിൻ്റെ വചനവും സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതല്ലേ? ചിലർക്കൊക്കെ വളരെ സങ്കുചിതമായ ഒരു ചിന്താഗതി ഉള്ളതെന്നാൽ പഴയ നിയമം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഗ്രന്ഥമാകുന്നു എന്നാണ്. അങ്ങേയറ്റം വന്നാൽ ക്രിസ്ത്യാനികൾ കൂടി അത് ഉപയോഗിക്കണം, അത്രമാത്രം. അയ്യോ, അത് മഹാമണ്ടത്തരമാണ്. ആരോ മണ്ടന്മാർ തങ്ങളുടെ സ്വാർത്ഥത നിമിത്തം അങ്ങനെ പറഞ്ഞതെന്നല്ലാതെ അതിലൊരു വസ്തുവും ശരിയല്ല. ഞാൻ ഉദ്ദേശിച്ചത് ആ പറഞ്ഞതായ കാര്യത്തിൽ യാതൊരു വാസ്തുവുമില്ല. ഇവിടെ തന്നെ ആമോസ് പ്രവാചകൻ ആദ്യം ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? ഇസ്രായേലിൻ്റെ ചുറ്റുമുള്ള രാജ്യങ്ങളോട്. ഇത് കാണിക്കുന്നത് ദൈവം ഇസ്രായേലിൻ്റെയോ ക്രിസ്ത്യാനികളുടെയോ മാത്രമല്ല, പിന്നെയോ സകല മനുഷ്യൻ്റെയും ദൈവമാണ് അവിടുന്ന്. ദൈവത്തിന് മനുഷ്യരെല്ലാവരും ഒരുപോലെ മാത്രമാണ്. അവൻ പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈ സത്യം വളരെ വ്യക്തമാക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ആകുന്നു. ദൈവം രാജ്യങ്ങളെ ന്യായം വിധിക്കുന്നു. ഇപ്പോൾ നാം ആയിരിക്കുന്നത് കരുണയുടെ യുഗത്തിലാണ്, അതെ, കൃപായുഗത്തിൽ. ഈ യുഗത്തിൽ തൻ്റെ പേരിൽ ഒരു കൂട്ടത്തെ ദൈവം വിളിച്ചു വേർതിരിക്കുന്നു എന്ന വലിയ ഉദ്ദേശമാണ് ദൈവത്തിന് ഉള്ളതെങ്കിലും ലോകത്തെ ദൈവം പാടെ ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്ന് അതിനർത്ഥമില്ല. ലോകത്തിൻ്റെ കാര്യങ്ങളെ ഇന്നും നയിക്കുന്നത് സ്നേഹവാനായ ദൈവം തന്നെയാണ്. ലോകരാഷ്ട്രങ്ങളുടെ മേൽ ദൈവം ഇന്നും ന്യായവിധി നടത്തുന്നു. ആ വഴിയിൽ ആമോസിന്റെ ഈ പ്രവചനത്തിന് വളരെ വലിയ ഒരു ദൂതാണ് പറയുവാനുള്ളത്. ആദ്യം ആമോസിന് ദൈവത്തിന്റെ ദൂത് പറയുവാനുള്ളത് സിറിയയോടാണ്. മലയാളത്തിൽ അരാമ്യർ എന്നാണ് ഈ രാജ്യത്തെ വിളിച്ചിരിക്കുന്നത്. അരാമ്യർ, ആരാമിന്റെ തലസ്ഥാനമായിരുന്നു ദമശേക്ക് അല്ലെങ്കിൽ ഡമസ്കാസ്. മൂന്നാം വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഒന്നാം അധ്യായത്തിന് മൂന്നാം വാക്യം, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദമശേക്കിന്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ ഗിലയാദിനെ ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചിരിക്കിയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല. ദമശേക്കിന്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം, ഈ ജനങ്ങളുടെ അതിക്രമത്തിന്റെ ഒരു ലിസ്റ്റ് തരുവാനല്ല ആമോസ് ആഗ്രഹിക്കുന്നത്. പ്രവാചകൻ വേണമെങ്കിൽ പറയാമായിരുന്നു, മൂന്നോ നാലോ അഞ്ചോ ആറോ അതിക്രമങ്ങൾ ഒന്നുമല്ല, വളരെയധികം അതിക്രമങ്ങൾ നിമിത്തം. വേറെ വിധത്തിൽ പറഞ്ഞാൽ അന്യായത്തിൻ്റെ പാനപാത്രം നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ഇനിയും അരാമിൻ്റെ മേൽ വരുന്ന ദൈവത്തിൻ്റെ ശിക്ഷയെ തടുത്തു നിർത്തുവാൻ ഒന്നിനെ കൊണ്ടും സാധ്യമല്ല. അവർ ഗിലയാദിനെ ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചിരിക്കിയാൽ തന്നെ, ആരാമ്യർ ചെയ്ത അതിക്രൂരമായ പ്രവൃത്തിയായിരുന്നു ഇത്. അത് കാരണം അവരെ ന്യായം വിധിച്ചേ മതിയാകൂ. ധാന്യം മെതിക്കുവാൻ ഉപയോഗിച്ചിരുന്ന മൂർച്ചയേറിയ ഇരുമ്പ് മെതിവണ്ടിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ക്രൂരമായ ആയുധം കൊണ്ട് ഗിലയാദ്യരുടെ ശരീരങ്ങളെ ആരാമ്യർ കീറി കഷണം കഷണമായി മുറിച്ചിരുന്നു എന്നാണ് വിശ്വസിച്ചിരുന്നത്. രാജാക്കന്മാർക്ക് എഴുതിയ രണ്ടാം പുസ്തകം പത്താം അധ്യായം 32-33 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ആ കാലത്ത് യഹോവ ഇസ്രായേലിനെ കുറച്ചു കളവാൻ തുടങ്ങി. ഹസായേൽ ഇസ്രായേലിൻ്റെ അതിരുകളിലൊക്കെയും അവരെ തോൽപ്പിച്ചു. അവൻ യോർദാന് കിഴക്ക് ഗാദ്യർ, രൂബേന്യർ, മനശേർ എന്നിവരുടെ ദേശമായ ഗിലയാദ് മുഴുവനും ജയിച്ചടക്കി. അർന്നോൻ തോട്ടിനരികെയുള്ള അരോവേർ മുതൽ ഗിലയാദും ബാശാനും തന്നെ. ആരാമിയർ ആദ്യം ഈ പറഞ്ഞ ഗോത്രങ്ങൾക്കെതിരായി ആദ്യം വന്നു, സത്യത്തിൽ അവരെ നശിപ്പിച്ചു. ഗിലയാദ് എന്നതുകൊണ്ട് പ്രവാചകൻ ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? ഗിലയാദ് യോർദാൻ നദിയുടെ കിഴക്കേ കരയിലായിരുന്നു. ഗലീലയ കടൽ വരെ പരന്നുകിടന്നിരുന്ന ഭൂപ്രദേശമായിരുന്നു ഇത്. റൂബൻ ഗോത്രവും ഗാദ് ഗോത്രവും മനശ്ശെയുടെ പാതി ഗോത്രവും യോർദാൻ നദിയുടെ തെറ്റായ വശത്താണ് പാർക്കുവാൻ തുടങ്ങിയത്. ആരാമിയർ തൊട്ട് വടക്കാണ് പാർത്തിരുന്നത്. അവർ മുൻപ് പറഞ്ഞ ഗോത്രങ്ങൾക്കെതിരായി യുദ്ധത്തിന് വന്നു. ഗിലയാദ്യർ പാർത്തിരുന്ന ആ സ്ഥലത്ത് ഇന്നും യുദ്ധം നടക്കുന്നത് നമുക്കറിയാമല്ലോ. ആമോസ് പ്രവചിച്ച ആ നാളുകളിൽ ആരാമ്യർ വന്ന് ദൈവത്തിന്റെ ജനത്തെ വെറുതെ അങ്ങ് മെതിച്ചു കളഞ്ഞു. അതുകൊണ്ട് ദൈവം പറയുന്നു, താൻ അവരെ അവരുടെ ക്രൂരതയ്ക്ക്, മൃഗീയത്വത്തിന് ശിക്ഷിക്കുവാൻ പോവുകയാകുന്നു എന്ന്. 4-5 വാക്യങ്ങളും നോക്കിക്കാട്ടെ, ഞാനൊന്ന് വായിക്കാം. 4-5 വാക്യങ്ങൾ, ഞാൻ ഹസായൽ ഗ്രഹത്തിൽ ഒരു തീയയ്ക്കും, അത് ബെൻഹദദിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഞാൻ ദമശേക്കിന്റെ ഓടാമ്പൽ തകർത്ത് അവൻ താഴ്വരയിൽ നിന്ന് നിവാസിയെയും ഏദൻ ഗ്രഹത്തിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും. അരാമ്യർ ബദ്ധന്മാരായി തീരിലേക്ക് പോകേണ്ടി വരും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. രാജാവായ ഹസായേലിന്റെ ഗ്രഹത്തിന്മേലും ബെൻഹദദിന്റെ കൊട്ടാരങ്ങളിൽ മേലും ഒരു തീ വരുവാൻ പോകുന്നു. ഇപ്പോൾ ദമസ്കോസിലേക്ക് പോയി നോക്കിയാൽ ആ ആദ്യത്തെ പട്ടണം കാണുവാൻ താങ്കൾക്ക് സാധ്യമല്ല. അന്നത്തെ സ്ഥാനം പോലും കാണില്ല. ലോകത്തിലെ ഏറ്റവും പുരാതന നഗരമായി അതിനെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ചുറ്റുമുള്ള പല സ്ഥലങ്ങളിലായി അത് മാറ്റി മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് കാണുവാൻ സാധിക്കും. അതിരുന്ന നിലം വരെ പല പ്രാവശ്യം വെന്തു പോയിട്ടുണ്ട്. അങ്ങനെ വെന്തുപോയ ഒരു സമയത്തെക്കുറിച്ചാണ് ആമോസ് പ്രവചിക്കുന്നത്. ആവൻ താഴ്വരയിൽ നിന്ന് നിവാസിയെ ഛേദിച്ചു കളയും. ഇന്ന് താങ്കൾ ബെയ്റൂട്ടിൽ നിന്നും ഡമസ്കോസിലേക്ക് യാത്ര ചെയ്യുന്ന പക്ഷം ബാൽബെക്ക് എന്നൊരു സ്ഥലത്തു കൂടിയാണ് പോകുന്നത്. ഈ ബാൽബെക്ക് ആവൻ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ കാണപ്പെടുന്ന അവശിഷ്ടങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഈ സ്ഥലം വളരെ മനോഹരമായിരുന്നതിനാൽ റോമാ രാജ്യക്കാർ ഈ സ്ഥലം തങ്ങളുടെ കോളനി ആക്കുവാൻ ശ്രമിച്ചതാണ്. അവിടുത്തെ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇതിന് സാക്ഷ്യമർഹിക്കുന്നു. പക്ഷേ ബാൽബെക്ക് നശിപ്പിച്ച് അന്നത്തെ വലിയ ജനസംഖ്യ ഇന്ന് ആ പ്രദേശങ്ങളിൽ ഇല്ല. ആരാമ്യ ബദ്ധന്മാരായി കീറിലേക്ക് പോകേണ്ടി വരും എന്ന് വെച്ചാൽ അശൂരിയർ അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോകും എന്നാണ്. അശൂരിയ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു കീർ. ഈ പ്രദേശങ്ങളുടെ ഭൂമിശാസ്ത്രം ഒന്നറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്നതെല്ലാം കുറെ കൂടി വ്യക്തമായി മനസ്സിലാകും. ബൈബിൾ വായിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത് എന്തെന്നാൽ, ഒരിക്കലും ഇല്ലാതിരുന്ന ഉണ്ടാകുവാൻ പോകാത്ത ഒരു ദേശത്തെക്കുറിച്ചല്ല, ബാഹ്യാകാശത്തുള്ള ഏതെങ്കിലും ഒരു സ്വപ്ന ഭൂമിയെക്കുറിച്ച് അല്ല താങ്കൾ വായിക്കുന്നത്. ഇത് യാഥാർത്ഥ്യത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ബൈബിൾ പറയുമ്പോൾ അത് യാഥാർത്ഥ്യം മാത്രമാണ്, അല്ലാതെ ഏതോ ഐതിഹ്യമോ കെട്ടുകഥയോ അല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ബൈബിൾ കെട്ടുകഥ ആകുന്നു എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന അനേകരുണ്ട്. പക്ഷേ ആ വിഷയത്തിൽ ആരും ഇതുവരെ വിജയിച്ചിട്ടില്ല എന്നോർക്കുക. ഞാൻ ഇനിയും 6 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കട്ടെ, ശ്രദ്ധിച്ചാട്ടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യെശയുടെ 3-ഓ 4-ഓ അതിക്രമം നിമിത്തം അവർ ഏദോമിന് ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകാലം കൊണ്ടുപോയിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല. ഞാൻ യെശയുടെ മതിലിനകത്തൊരു തീ അയക്കും, അത് അതിൻ്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഞാൻ അസ്തോദിൽ നിന്ന് നിവാസിയെയും അസ്കലോണിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും. എൻ്റെ കൈ എക്രോന്റെ നേരെ തിരിക്കും, ഫലസ്തീനിൽ ശേഷിപ്പുള്ളവർ നശിച്ചുപോകും എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. അടിമകളെ ഉണ്ടാക്കിയതിന് ഫലസ്തീർക്കെതിരായി ന്യായവിധി വരുന്നു എന്നാണ് ഇവിടെ നാം കാണുന്നത്. ഗസയുടെ 3-ഓ 4-ഓ അതിക്രമം നിമിത്തം, ഇതൊരു പ്രത്യേക ഭാഷാ ശൈലിയാകുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അനേകം അതിക്രമങ്ങൾ വേണമെങ്കിൽ ഇവിടെ രേഖപ്പെടുത്താം എന്നതാണ് ആശയം. അധർമ്മത്തിന്റെ പാനപാത്രം നിറഞ്ഞിരിക്കുന്നു. ഗസ ഫലസ്തീൻ സാമ്രാജ്യത്തിലായിരുന്നു. ഫലസ്തീർക്ക് നേരെയുള്ള ശിക്ഷ അടിമകളെ ഉണ്ടാക്കിയതാണ്. ഈ ഫലസ്തീർ അനേക ഇസ്രായേല്യരെ പിടിച്ച് ഏദോമ്യർക്കും ഫൊയ്നിക്കക്കാർക്കും അടിമകളായി വിറ്റു. ഫൊയ്നിക്കക്കാർ വലിയ കച്ചവടക്കാരായിരുന്നു. അവർ ഈ ഇസ്രായേലിരെ യുദ്ധത്തടവുകാരായി അടിമകളായി വിറ്റു. അവിടെ നിന്നും ഇവരെ മധ്യധരണി പ്രദേശങ്ങളിലെല്ലാം അടിമകളായി കൊണ്ടുപോയി. ഈ കാരണത്താൽ ദൈവം പറയുന്നു താൻ ഫലസ്തീനെ ശിക്ഷിക്കുവാൻ പോകുന്നു എന്ന്. ഈ 7-8 വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇന്നുമുള്ള സ്ഥലങ്ങളാകുന്നു. അത് താങ്കൾക്ക് അത്ഭുതകരമായി തോന്നുന്നുണ്ടോ? അസ്കലോൻ, അത് അസ്തോദിന്റെ നേരെ തെക്കാണ്. ശിംശോൻ മാവ് പൊടിച്ചുകൊണ്ടിരുന്ന ദാഗോന്റെ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും നമുക്ക് അവിടെ കാണാം. ഇതെല്ലാം ചരിത്ര സംഭവങ്ങളാണെന്നുള്ളതിന് വേറെ എന്ത് തെളിവാണ് വേണ്ടത്? ദൈവം പറഞ്ഞ പ്രകാരം തന്നെ ദൈവത്തിന്റെ ന്യായവിധി ഈ സ്ഥലങ്ങളുടെ മേൽ വന്നു. ഞാൻ ഗസയുടെ മതിലിനകത്തൊരു തീ അയക്കും, അത് അതിൻ്റെ അരമനകളെ ദഹിപ്പിച്ചു കളയുമെന്ന് ദൈവം പറഞ്ഞു. ചരിത്രം പരിശോധിച്ചാൽ ഹിസ്കിയ രാജാവിൻ്റെ വാഴ്ചയുടെ സമയത്ത് നടന്ന കാര്യം നാം ഇപ്രകാരം വായിക്കുന്നു. അവൻ ഫലസ്തീനെ ഗസയോളം തോൽപ്പിച്ചു. കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെയുള്ള അതിൻ്റെ പ്രദേശത്തെ ശൂന്യമാക്കി കളഞ്ഞു. രണ്ട് രാജാക്കന്മാർ 18:8 ഞാൻ വായിച്ചത്. ആ സ്ഥലങ്ങളെല്ലാം എങ്ങനെയാണ് ഹിസ്കിയാവ് നശിപ്പിച്ചതെന്ന് തുടർന്ന് പറയുന്നുണ്ട്. നോക്കൂ, ആമോസിന്റെ പ്രവചനം അക്ഷരം പ്രതി നിറവേറി. ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ നിവൃത്തിയായി എന്നുള്ളതാണ് ഈ ഭാഗത്തെ ഏറ്റവും താല്പര്യജനകമാക്കുന്ന ഒരു കാര്യം. ഭാവിയിൽ നടക്കുമെന്ന് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളുടെ നിവർത്തീകരണത്തിന്റെ ഒരു മാതൃക കൂടിയാകുന്നു ഇത്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു എങ്കിൽ ഇനിയും ഭാവിയിൽ നടക്കുമെന്ന് പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും നടക്കും എന്നാണത് തെളിയിക്കുന്നത്. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? ദൈവം ഈ ആമോസിനെ എടുത്ത് ഉപയോഗിക്കുകയാണ്. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ. അവൻ ലോകപ്രകാരം യോഗ്യതകൾ ഇല്ലാത്തവനെന്ന് തോന്നിയാൽ തന്നെ ദൈവം അവനെ വിളിച്ചു എന്നുള്ള ഉറപ്പ് അവൻ്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് ആ ഉറപ്പോടുകൂടി, ആ തൻ്റെ ഇടത്തോടുകൂടി, ആ വലിയ താല്പര്യത്തോടുകൂടി മുൻപോട്ട് പോകുന്ന പ്രവാചകൻ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ നിരാശപ്പെട്ടിരിക്കുകയാണോ? താങ്കളുടെ കഴിവേടുകളെ നോക്കി, പരാജയങ്ങളെ നോക്കി മതി, എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള ഒരു ചിന്തയോടുകൂടി താങ്കൾ കഴിഞ്ഞുകൂടുകയാണ്. താങ്കളെ തന്നെ ദൈവവരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദൈവം താങ്കളെ